പാഠം 5. ദൈവിക മഹത്വം വെളിപ്പെടുത്തിയ ഈശോ. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ആഘോഷം നടക്കുമ്പോൾ വീട്ടുകാർക്കിടയിൽ ഒരു സംരംഭം പടർന്നു. വീഞ്ഞു തീർന്നുപോയി എന്നതായിരുന്നു അവരുടെ വേവലാതിക്ക് കാരണം. യഹൂദ വിവാഹവിരുന്നിലെ പ്രധാന പാനീയമാണ് വീഞ്ഞ്. അത് തീർന്നു പോവുക എന്നത് വളരെ അപമാനകരമായിരുന്നു. വീട്ടുകാരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എങ്കിലും ദൈവപുത്രനിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അമ്മയുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. അവയിൽ വെള്ളം നിറയ്ക്കാൻ ഈശോ പരിചാരകരോട് ആവശ്യപ്പെട്ടു. അവർ അവ വക്കോളം നിറച്ചു. ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് അവർ അത് പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ എത്തിച്ചപ്പോൾ മേൽത്തരം വീഞ്ഞായി അത് അവർക്ക് അനുഭവപ്പെട്ടു. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഈ അത്ഭുതം. ഇതുവഴി ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. കടലിനെ ശാന്തമാക്കുന്നു. മറ്റൊരവസരത്തിൽ ഈശോ ശിഷ്യന്മാരുമൊന്നിച്ച് വഞ്ചിയിൽ ഗലീലിയ തടാകത്തിൻ്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈശോ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. പേടിച്ചരണ്ട ശിഷ്യന്മാർ ഈശോയെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഈശോ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. ഉടനെ കാറ്റ് ശമിച്ചു, കടൽ ശാന്തമായി. ഈശോ ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ശിഷ്യരാകട്ടെ വിസ്മയഭരിതരായി കർത്താവിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞു. ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോ കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മൾ തകർന്നു പോകുകയില്ല എന്ന് ആ അത്ഭുതം വ്യക്തമാക്കുന്നു. ബേത്സദായിലെ രോഗശാന്തി. യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്നു വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ തനിക്കുള്ള മഹത്വം ഈശോ ഇതുവഴി വെളിപ്പെടുത്തി. ലാസറിനെ ഉയർപ്പിക്കുന്നു. ഈശോ തൻ്റെ ദൈവിക മഹത്വം വെളിവാക്കിയ മറ്റൊരു സംഭവമാണ് ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം. ഈശോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു മർത്തായുടെയും മറിയത്തിൻ്റെയും സഹോദരനായ ലാസർ. ഒരിക്കൽ മരണകരമായ രോഗം അവനെ ബാധിച്ചു. ലാസറിൻ്റെ സഹോദരിമാർ ആളയച്ച് ഈശോയെ വിവരമറിയിച്ചു. എന്നിട്ടും ഈശോ 2 ദിവസം കൂടി കഴിഞ്ഞാണ് ബെഥാനിയയിലേക്ക് പോയത്. കാരണം ഈ രോഗം ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. ഈശോയും ശിഷ്യന്മാരും ബെഥാനിയയിലെത്തിയപ്പോൾ ലാസർ മരിച്ചിട്ട് 4 ദിവസമായിരുന്നു. ഈശോയെ കണ്ടയുടൻ മർത്ത ഓടിച്ചെന്ന് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് ഈശോ ഇത് പറഞ്ഞതെന്ന് മർത്ത കരുതി. അപ്പോൾ ഈശോ വ്യക്തമായി പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറഞ്ഞ് മർത്ത തൻ്റെ വിശ്വാസം പ്രകടമാക്കി. ഈശോ ലാസറിനെ അടക്കിയിരുന്ന കല്ലറയുടെ സമീപത്തെത്തി കല്ലെടുത്തു മാറ്റാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. മർത്ത തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, മരിച്ചിട്ട് ഇത് 4ാം ദിവസമാണ്. ഈശോ അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അവർ കല്ലെടുത്തു മാറ്റി. ഈശോ കണ്ണുകൾ ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. യഹൂദരിൽ അനേകർ ഈശോയിൽ വിശ്വസിച്ചു. ഈ അത്ഭുതങ്ങളിലൂടെയെല്ലാം ഈശോ തന്നിലെ ദൈവമഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു. ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് അവിടുന്ന് വിശ്വസിച്ച ജനങ്ങളെപ്പോലെ നമുക്കും ഈശോയിൽ വിശ്വസിക്കുകയും അവിടുത്തെ മഹത്വം ഏറ്റുപറയുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ മിശിഹായെ, ജീവിതത്തിലെ പരാജയങ്ങളിലും പോരായ്മകളിലും അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് പാടാം ഗാനം. അനവധി അത്ഭുത ശക്തികളും അടയാളങ്ങളും അനുവേലം വെളിവാക്കിക്കൊണ്ടിതരയിൽ ദൈവത്തിൻ സുതനാഗതനായി അധരം നിഖിലം ലോകത്തിൽ നാവിൽ നാഥനെ വാഴ്ത്തട്ടെ. ജീവൻ ഉറവാം ദൈവത്തിൻ സുതനെന്നും സ്തുതി പാടട്ടെ. കവിത. അടയാളങ്ങളും അത്ഭുതവും നിരവധി കാട്ടി ദൈവസുതൻ, അതുവഴി ദൈവിക രാജ്യത്തിൽ നവസന്ദേശം വെളിവാക്കി. നിരുപമ ശാന്തി വിരിഞ്ഞല്ലോ, പരിമളമെങ്ങും പെയ്തല്ലോ. നമുക്ക് പാവന സുവിശേഷം പാരിതിലെങ്ങും ഘോഷിക്കാം.
ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:1-44 വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:25. നമുക്ക് പ്രവർത്തിക്കാം. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയ സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ നിന്ന് കണ്ടെത്തുക. അവയിൽ 5 അത്ഭുതങ്ങളുടെ പേരെഴുതുക. എൻ്റെ തീരുമാനം: അനുദിന ജീവിതത്തിലെ വിജയങ്ങളിലും പരാജയങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലന ഞാൻ ദർശിക്കും.